മത്തായി അദ്ധ്യായം 16. പരീശന്മാരും സദൂക്യരും യേശുവിനെ പരീക്ഷിക്കാനെത്തി. അതിനാൽ അവർ യേശുവിനോട്, അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് തെളിയിക്കാൻ ഒരടയാളം കാട്ടാൻ പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു,
സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കാലാവസ്ഥ എന്തായിരിക്കുമെന്ന്. ആകാശം ചുമന്നിരുന്നാൽ നല്ല കാലാവസ്ഥയാണെന്ന് നിങ്ങൾ പറയും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആകാശം ചുമന്നും കറുത്തും ഇരുന്നാൽ അന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് കാലാവസ്ഥയുടെ അടയാളങ്ങൾ. അവ ആകാശത്തിൽ കാണുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ അറിയും. അതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെയും നിങ്ങൾ കാണുന്നു. ഇവയും അടയാളങ്ങളാണ്. എന്നാൽ ഈ അടയാളങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയില്ല. ദുഷ്ടരും പാപികളുമാണ് അടയാളം ആവശ്യപ്പെടുക. എന്നാൽ യോനയുടെ അടയാളമല്ലാതെ അവർക്ക് ഒന്നും നൽകപ്പെടില്ല.
പിന്നീട് യേശു അവരെ വിട്ട് അകലെ പോയി. യേശുവും ശിഷ്യന്മാരും മറുകരയിലെത്തി. ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
സൂക്ഷിക്കുക, സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിമാവിനെ സൂക്ഷിക്കുക.
ശിഷ്യന്മാർ ആ പറഞ്ഞതിന്റെ അർത്ഥം ആലോചിച്ചു. അവർ അത്ഭുതപ്പെട്ടു.
നമ്മൾ അപ്പം കൊണ്ടുവരാത്തതുകൊണ്ടാണോ യേശു ഇത് പറഞ്ഞത്?
ശിഷ്യന്മാർ ഇതേപ്പറ്റിയാണ് പറയുന്നതെന്ന് യേശു അറിഞ്ഞു. അതിനാൽ അവൻ അവരോട് ചോദിച്ചു,
അപ്പമില്ലാത്തതിനെപ്പറ്റി എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? 5000 പേരെ തീറ്റിയ 5 അപ്പത്തിന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? എല്ലാവരും തിന്നിട്ടും അനേകം കൊട്ട അപ്പം മിച്ചം വന്നതും ഓർമ്മയില്ലേ? 4000 പേരെ തീറ്റിയ 7 അപ്പവും മറന്നോ? എല്ലാവരും തിന്നു കഴിഞ്ഞിട്ടും അനേകം കുട്ട അപ്പം മിച്ചം വന്നതും ഓർമ്മയില്ലേ?
അതിനാൽ ഞാൻ അപ്പത്തെപ്പറ്റി ആയിരുന്നില്ല സംസാരിച്ചത്. എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിമാവിനെതിരെയാണ് ഞാൻ മുന്നറിയിപ്പ് തന്നത്.
അപ്പോൾ യേശു അർത്ഥമാക്കിയത് അവർക്ക് മനസ്സിലായി. അപ്പത്തിന്റെ പുളിമാവിനെതിരെയല്ല അവൻ പറഞ്ഞത്, പരീശന്മാരുടെയും സദൂക്യരുടെയും പ്രബോധനത്തിനെതിരെയുള്ള കരുതൽ നടപടിയാണത്. യേശു കൈസരിയ ഫിലിപ്പി പ്രദേശങ്ങളിലേക്ക് പോയി. അവൻ അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്?
ശിഷ്യന്മാർ മറുപടി പറഞ്ഞു,
ചിലർ പറയുന്നു നീ സ്നാപക യോഹന്നാനാണെന്ന്, ചിലർ പറയുന്നത് പ്രവാചകനായ ഏലിയാവാണെന്നാണ്, അല്ലെങ്കിൽ പ്രവാചകരിൽ ഒരാളായ യിരെമ്യാവ് ആണെന്നാണ് വേറെ ചിലർ പറയുന്നത്.
അപ്പോൾ യേശു അവരോട് ചോദിച്ചു,
ഞാൻ ആരെന്നാണ് നിങ്ങൾ കരുതുന്നത്?
ശിമോൻ പത്രോസ് പറഞ്ഞു,
നീ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ.
യേശു പറഞ്ഞു,
യോനയുടെ പുത്രനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിന്നെ ഇത് ആരും പഠിപ്പിച്ചതല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഞാൻ ആരെന്ന് നിനക്ക് കാണിച്ചു തന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. മരണത്തിന്റെ ശക്തി പോലും എന്റെ സഭയെ തോൽപ്പിക്കില്ല. ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ തരും. നീ ഈ ഭൂമിയിൽ നടത്തുന്ന ന്യായവിധി ദൈവത്തിന്റെ വിധിയായിരിക്കും. നീ ഇവിടെ ക്ഷമിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ക്ഷമയായിരിക്കും.
എന്നിട്ട് താൻ ക്രിസ്തു ആണെന്നത് മറ്റാരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരെ താക്കീത് ചെയ്തു. തനിക്ക് യെരുശലേമിൽ പോകണമെന്ന് യേശു അപ്പോൾ മുതൽ ശിഷ്യന്മാർക്ക് വ്യക്തമായി കാണിക്കാൻ തുടങ്ങി. യഹൂദ മൂപ്പന്മാർ, മുഖ്യ പുരോഹിതർ, നിയമജ്ഞർ എന്നിവരിൽ നിന്നൊക്കെ തനിക്ക് വളരെ സഹിക്കേണ്ടി വരുമെന്ന് യേശു പറഞ്ഞു. താൻ കൊല്ലപ്പെടുമെന്നും പിന്നീട് 3ാം ദിവസം താൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും അവൻ പറഞ്ഞു. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി ശകാരിച്ചു പറഞ്ഞു,
കർത്താവേ, അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ രക്ഷിക്കും, നിനക്ക് ഇതൊന്നും സംഭവിക്കുകയില്ല.
അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു,
കടന്നു പോകൂ സാത്താനെ, നീ എന്നെ സഹായിക്കുകയല്ല, നീ ദൈവത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല, മനുഷ്യർ ചിന്തിക്കുന്നതിനാണ് നീ പ്രാധാന്യം കൽപ്പിക്കുന്നത്.
അനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും തന്നെത്താൻ ത്യജിച്ച് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശുമെടുത്ത് അയാൾ എന്നെ അനുഗമിക്കണം. സ്വന്തം ജീവനെ രക്ഷിക്കാൻ നോക്കുന്നവന് അത് നഷ്ടമാകും, എനിക്കായി സ്വന്തം ജീവൻ നൽകുന്നവൻ അത് രക്ഷിക്കും. ആത്മാവ് നഷ്ടപ്പെട്ടവന് ലോകം മുഴുവൻ കിട്ടിയിട്ടും ഫലമില്ല. ആത്മാവിനെ മടക്കി വാങ്ങാൻ ഒരു പകരവസ്തുവും കൊടുക്കുവാൻ അവന് കഴിയുകയില്ല. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മുഴുവൻ തേജസ്സോടെയും അവന്റെ ദൂതന്മാരോട് കൂടിയും വീണ്ടും വരും. അന്ന് മനുഷ്യപുത്രൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഇന്നിവിടെയുള്ള ചിലർ മനുഷ്യപുത്രൻ തന്റെ രാജ്യവുമായി വീണ്ടും വരുന്നത് കണ്ടിട്ടേ മരിക്കൂ.